2024 ആഗസ്റ്റ് 11 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ക്രാന്തദർശിയായ നേതാവ് സി ദിവാകരൻ എഴുതുന്നു, സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ, ഭാവന സമ്പന്നനായ ഭരണാധികാരി എന്നീ നിലകളിൽ ജീവിതം നയിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ സഖാവ് സി അച്യുതമേനോൻ തിരുവനന്തപുരത്തോട് വീട് പറഞ്ഞിട്ട് 33 വർഷം പിന്നിടുന്നു. തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട രാഷ്ട്രീയ സംഘർഷകാലത്ത് പതറാതെ ജനങ്ങളോടൊപ്പം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞുകൂടിയ അച്യുതമേനോന്റെ സ്മരണകൾ അലയടിക്കുന്ന ദിനമാണ് ആഗസ്റ്റ് 12. അന്ന് മ്യൂസിയം ജംഗ്ഷനിൽ അച്യുതമേനോന്റെ പ്രതിമ അനാവരണം ചെയ്യപ്പെടും. പ്രതിമ സ്ഥാപിക്കാൻ കേരള സർക്കാർ അനുവദിച്ചതാകട്ടെ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് സമീപം എന്നതും ശ്രദ്ധേയമാണ്. സംഭവബഹുലമായ തന്റെ ജീവിതകാലയളവിൽ സ്ഫോടനാത്മകമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും അക്ഷോഭനായി 33 സംവത്സരം ഈ നഗരത്തിൽ അദ്ദേഹം ജീവിതം നയിച്ചു. പാർട്ടി ഭിന്നിപ്പിനെ കാറും കോളും നിറഞ്ഞ സന്ദർഭത്തിലും തന്റെ പാർട്ടി സഖാക്കൾ ആശയപരമായും കായികമായും മറ്റുള്ളവരുമായി ഏറ്റുമുട്ടിയ സന്ദർഭത്തിലും അച്യുതമേനോൻ സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ ഓഫീസിൽ സ്ഥിരമായ ശാന്തതയോടെ കഴിഞ്ഞുകൂടി. മൂടിക്കെട്ടിയ കേരള രാഷ്ട്രീയ അന്തരീക്ഷം തെളിഞ്ഞതും അപ്രതീക്ഷിതമായി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി 1970 ചുമതല ഏറ്റതോടെ ആണ് പിന്നീട് സംസ്ഥാനം ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ഗവേഷണശാലയായി മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം അന്നത്തെ പ്രതിപക്ഷം കരിദിനം ആചരിച്ചു. കേരളത്തിന്റെ തെരുവുകളിൽ ഒരേ മുന്നണിയിൽ രാജ്യം ഭരിച്ചിരുന്ന പാർട്ടികൾ ഭരണകക്ഷി ആയും പ്രതിപക്ഷവുമായി മാറുന്ന കാഴ്ചയും കേരളം കണ്ടു. കടുത്ത പോർവിളികളും സംഘടനകളും നിറഞ്ഞ കേരളത്തിൽ വെടിവയ്പില്ലാതെ ഒരു ദിവസം പോലും ഭരണം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രവചനങ്ങൾ ഉണ്ടായി. ഈ വിധമുള്ള ആക്രോശങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അച്യുതമേനോൻ ഭരണ നടപടികളുമായി നിർഭയം മുന്നോട്ടു പോയി. ഭരണരംഗത്ത് വിസ്മയം സൃഷ്ടിച്ച അച്യുതമേനോന്റെ ഭരണ മികവിൽ ജനങ്ങൾ ആവേശഭരിതരായി. ഇന്ത്യയിൽ ആദ്യമായി ജന്മിത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഭൂപരിഷ്കരണ നിയമം 1970 ജനുവരി 1 നടപ്പാക്കിയതോടെ കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരങ്ങളായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1971 കേരളത്തിലെ സ്വകാര്യ വനങ്ങൾ പ്രതിഫലം കൂടാതെ ദേശസാത്കരിച്ചതും അച്യുതമേനോന്റെ ഭരണകാലത്തെ തിളക്കമാറുന്ന മറ്റൊരു അധ്യായമായിരുന്നു. കേരളം ഒരു പുതിയ കേരളമായി മാറണമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം ഒന്നൊന്നായി സാക്ഷാത്കരിക്കുന്ന വിധത്തിലുള്ള വികസന പദ്ധതികളുടെ പെരുമഴ കാലമായിരുന്നു 1969 നവംബർ മുതൽ 1970 ആഗസ്റ്റ് വരെ. തുടർന്ന് 1970 ഒക്ടോബർ മുതൽ 1977 മാർച്ച് വരെയും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. ഇടവേളയിൽ അദ്ദേഹം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം MLA ആയിരുന്നില്ല. തിരഞ്ഞെടുപ്പിലും വിജയം അച്യുതമേനോന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. പിന്നെ അദ്ദേഹം പകച്ചു നിന്നില്ല. എല്ലാ പ്രതിസന്ധികളെയും ധീരമായി നേരിട്ട് മുന്നോട്ടു പോയി. അടിയന്തരാവസ്ഥയുടെ പേരിൽ വേട്ടയാടപ്പെട്ടതിന്റെ അച്യുതമേനോൻ അവസാന നിമിഷം വരെ ദുഃഖിതനായിരുന്നു. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചതിൽ അച്യുതമേനോൻ തന്റെ പാർട്ടിയോട് തന്നെ കലഹിച്ചിരുന്നു. രാജൻ കേസുമായി അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രിയെ ആക്രമിച്ച രാഷ്ട്രീയം കേരളത്തിൽ അലയടിച്ചു. ഒന്നിലും തളരാതെ അദ്ദേഹം തന്റെ കർമ്മപദങ്ങളിലേക്ക് അചഞ്ചലനായി ഭരണരംഗത്ത് മുന്നോട്ടു പോയതിന്റെ ഫലമായാണ് ഇന്ത്യക്ക് മാതൃകയെന്ന കേരള മോഡൽ വികസനം രൂപം പ്രാപിച്ചത്. അച്യുതമേനോന്റെ ഭരണകാലത്ത് കേരളത്തിലാകെ ഉയർന്നുവന്ന സ്ഥാപനങ്ങളാണ് കേരളത്തെ അത്ഭുതകരമായ വികസനത്തിന്റെ പാതയിൽ എത്തിച്ചത്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇന്ന് ലോക പ്രശസ്തി നേടിയ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന് രൂപം നൽകാനും ഹൃദയ ശസ്ത്രക്രിയയിൽ അതിവിദഗ്ധനായ ഡോക്ടർ വെള്ളിത്താനെ കേരളത്തിലെത്തിച്ചതും അച്യുതമേനോന്റെ ഇടപെടലിന്റെ ഫലമായിരുന്നു. തുടർന്ന് കേരളത്തിന്റെ വികസനത്തിന്റെ കരുത്തുറ്റ അടിത്തറ സൃഷ്ടിക്കാൻ എണ്ണമറ്റ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയതും ഈ കാലഘട്ടത്തിലായിരുന്നു. പ്ലാനിംഗ് ബോർഡ്, ഹൌസിംഗ് ബോർഡ്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, വനം ഗവേഷണ കേന്ദ്രം, ജലവിഭവ ഗവേഷണ കേന്ദ്രം, ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രം, റീജിയണൽ ക്യാൻസർ സെന്റർ, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങി 50-ൽ പരം സ്ഥാപനങ്ങളുമാണ് കേരള മോഡൽ വികസനത്തിന്റെ പൊൻതൂവൽ നേടിയെടുക്കാൻ പങ്കുവഹിച്ചത്. എന്തായാലും ജനാധിപത്യ കേരളത്തിൽ ജനങ്ങളുടെ ക്ഷേമവും സംസ്ഥാനത്തിന്റെ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് സഖാവ് അച്യുതമേനോൻ മന്ത്രിസഭ നൽകിയ സംഭാവന തമസ്കരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല.